വെൽക്കം ടു
നെല്ലിക്ക മലയാളം പോഡ്കാസ്റ്റ്.
സുറാഖയുടെ മകൾ ഭാഗം 4. നിന്റെ ചുമലിലും കൈകളിലും യുദ്ധായുധങ്ങൾ, മുഖത്തും നയനങ്ങളിലും ഗാംഭീര്യം. നീ എങ്ങോട്ടാണ്? ഉപ്പ, സഅദ് ബിൻ അബി വക്കാസിൻ്റെ സേന ഇറാനിലേക്ക് പുറപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ആസിമിനെ ക്രൂരമായ കൊലപ്പെടുത്തിയവരോട് പകരം ചോദിക്കാനാണ് അവർ പോകുന്നത്. എൻ്റെ ചെറിയക്ക് ഹാഷിം സൈന്യത്തിലുണ്ടല്ലോ, ഞാനും ഹാഷിമിനോടൊപ്പം യുദ്ധത്തിന് പോകട്ടെ? മകളെ, സ്ത്രീകൾക്ക് യുദ്ധം നിർബന്ധമില്ല, നീയൊരു പെണ്ണല്ലേ? അതെനിക്കറിയാം ഉപ്പ, പക്ഷേ യർമൂക് യുദ്ധത്തിന് സിറാജ് ബിൻ അസ്വദിൻ്റെ സഹോദരി തൻ്റെ സഹോദരനോടൊപ്പം യുദ്ധത്തിന് പോയത് അങ്ങ് ഓർക്കുന്നില്ലേ? പക്ഷേ സഅദ് നിന്നെ സൈന്യത്തിൽ ചേരാൻ അനുവദിക്കുകയില്ല മോളെ. നിനക്കറിയുമോ, ഉഹദ് യുദ്ധത്തിൽ ഖുറൈശികൾ റസൂലിനെ വധിക്കാൻ ചീറിയെടുത്തപ്പോൾ ഉമ്മു അമാറ നുസൈബ എന്ന ധീരവനിത ഖുറൈശികളെ ചെറുക്കാൻ രണാങ്കണത്തിലിറങ്ങി ശത്രുക്കളെ അവർ ആട്ടിയോടിച്ചു. ഉപ്പ, നിങ്ങൾ എനിക്ക് അനുകൂലമായിട്ടാണല്ലോ പറയുന്നത്. അല്ല മകളെ, ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കൂ. സഅദ് ഉമ്മു അമാറയെ കണ്ടപ്പോൾ പറഞ്ഞു, എന്താ മദീനയിൽ പുരുഷന്മാരില്ലേ, പെണ്ണ് വാളൊടുക്കേണ്ടി വന്നിരിക്കുന്നു. സഅദ് അവളുടെ പങ്കാളിത്തത്തെ അപലപിക്കുകയായിരുന്നു. സഅദ് സ്ത്രീകളെ യുദ്ധത്തിന് കൊണ്ടുപോകാനും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സമ്മതം തരുന്നില്ല അല്ലേ? എൻ്റെ ആഗ്രഹം നീ പടക്കളത്തിലേക്ക് പോകണമെന്ന് തന്നെയാണ്. കാസിമിനെയും ഹാഷിമിനെയും ഞാൻ യുദ്ധമുറകൾ പഠിപ്പിച്ചു. നീ അസ്ത്രവിദ്യയിൽ അവരെ കടത്തി വെട്ടുന്നവളാണെന്ന് എനിക്കറിയാം. അതായത് ഞാൻ യുദ്ധത്തിന് പോകുന്നത് നിങ്ങൾക്ക് സമ്മതമാണെന്നു സാരം. പക്ഷേ മകളെ, ഒരു പെൺകുട്ടി യുദ്ധത്തിന് പോകുന്നത് പ്രയാസമുള്ള കാര്യമാണ് അല്ലേ ഹാഷിം? ഇപ്പോൾ സഅദുറല്ലാഹു അൻഹു എന്നെ 7 ചെറുപ്പക്കാരുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. അവരുടെ തലവൻ ഞാനായിരിക്കും. ഈ 7 പേരും സ്വഹാബിമാരുടെ മക്കളാണ്. ചില പ്രശ്നങ്ങൾ കാരണം ആസിം ബിൻ സിയാദ് യുദ്ധത്തിന് വരുന്നില്ല. അദ്ദേഹത്തിന് പകരമായി മറ്റൊരാളെ എനിക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതും ഒരു സ്വഹാബിയുടെ മകനായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഹാഷിം ഇത് പറഞ്ഞു തീരേണ്ട താമസം ആസിമ കയറിപ്പറഞ്ഞു, ഉപ്പ, ആസിം സിയാദിന് പകരം ഞാൻ ആസിം സുറാഖയായി മാറിയാലെന്താ? ആസിമയുടെ ഈ പുതിയ ഐഡിയ കേട്ടപ്പോൾ ഹാഷിം ചിരിച്ചുപോയി. വയോവൃദ്ധനാണെങ്കിലും സുറാഖക്കും ചിരിയടക്കാൻ കഴിഞ്ഞില്ല. ആസിമ ഇനിയും ഒരനുവാദം കാത്തിരിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. പടക്കളത്തിലേക്ക് തൻ്റെ സഹോദരനെ അനുഗമിക്കാൻ അവൾ തീരുമാനിച്ചു. പിതാവും സഹോദരനും അവളുടെ അഭിലാഷണത്തെ വിലങ്ങിടാൻ മെനക്കെട്ടതുമില്ല. അവളുടെ പ്രിയ സഹോദരൻ കാസിമിൻ്റെ കാതുകരോട് പകരം വീട്ടാൻ അവളുടെ മനസ്സ് തിടുക്കം കൂട്ടുന്നുണ്ടായിരുന്നു. ഹാഷിമും ആസിമയും പിതാവിൻ്റെ കൈപിടിച്ച് ചുംബിച്ചു. പിതാവിനോട് യാത്ര പറഞ്ഞു. ആസിമ അപ്പോഴേക്കും വേഷം മാറി കഴിഞ്ഞിരുന്നു. അസറിന് മുമ്പായി മുസ്ലിം സൈന്യത്തിൽ അവർ ചേർന്നു. അവർ ചെന്നു ചേർന്നപ്പോൾ പടപ്പുറപ്പാടിന് എല്ലാ സന്നാഹങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഉബാദ് റളിയല്ലാഹു അൻഹു ആസിമിൻ്റെ സംഘത്തിലെ 7 ചെറുപ്പക്കാരിൽ അപരിചിതനായ ഒരാളെ കണ്ടപ്പോൾ സംശയം ചോദിച്ചു, ഇതാരാ, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതെൻ്റെ ഇളയ സഹോദരൻ ആസിമാണ്. അവൻ എപ്പോഴും പിതാവിൻ്റെ സേവനത്തിലാണ് ഉണ്ടാവുക. പുറത്തിറങ്ങൽ വിരളം, അതുകൊണ്ട് മദീനയിൽ ആരും അറിയില്ല. അസറിന് ശേഷം മദീനയിൽ നിന്ന് പുറപ്പെടുന്ന മുസ്ലിം പട്ടാളക്കാരെ യാത്ര അയക്കാൻ ഖലീഫയും മറ്റു പ്രമുഖരും എത്തിച്ചേർന്നു. അദ്ദേഹം തൻ്റെ മുന്നിൽ കൂടി കടന്നു പോകുന്ന ഓരോ സംഘത്തെയും വീക്ഷിക്കുകയാണ്. സേനാനായകൻ സഅദ് റളിയല്ലാഹു അൻഹു സുപ്രധാനികളെയെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അമീറുൽ മുഅ്മിനീൻ, ഇതാണ് ത്വൽഹ സദ്ദിയുടെ സംഘം. 3000 ധൈര്യശാലികൾ ഈ സംഘത്തിലുണ്ട്. ഓരോരുത്തരും വാൾപ്പഴത്തിൽ നിപുണരാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചാലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഇവർക്കുണ്ടായിരിക്കട്ടെ. ഇത് ഹാഷിം ബിൻ ഉത്ബയാണ്. 4000 വരുന്ന അൻസാരികളും മുഹാജിറുകളും അടങ്ങുന്ന ഒരു സംഘം ഇദ്ദേഹത്തോടൊപ്പമുണ്ട്. അവിടുന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചാലും അള്ളാഹുവിൻ്റെ വിജയം ഇവർക്കുമുണ്ടായിരിക്കട്ടെ. ഇതാ നോക്കൂ, ബനു തഗലബിലെ 5000 യോദ്ധാക്കളാണിവർ. ഇവർക്ക് പിന്നിലായി ബനു കൽബിൻ്റെ 6000 യോദ്ധാക്കൾ ഇവർക്ക് പിന്നിൽ. ഇതേ പ്രകാരം മുന്നിൽ കൂടി കടന്നു പോകുന്ന ഓരോ സംഘത്തെയും ഉപസംഘത്തെയും ഉമർ ഫാറൂഖിന് പരിചയപ്പെടുത്തി കൊടുത്തു. അക്കൂട്ടത്തിൽ ഹാഷിം സുറാഖ ഏഴ് യുവധീരന്മാരോടു കൂടെ പുറപ്പെട്ടു. ഖലീഫയുടെ നേരെ എത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഹാഷിമിൻ്റെ മറവിൽ കൂടി പതുങ്ങി പതുങ്ങി നീങ്ങുന്നത് ഉമറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൂർമ്മബുദ്ധിയായി ഉമറിനെ എന്തോ പിടികിട്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം യാതൊന്നും പ്രകടിപ്പിച്ചില്ല. ആ സംഘത്തിൻ്റെ ശേഷം സഅദിൻ്റെ 10,000 വരുന്ന സൈന്യ സംഘം കടന്നുപോയി. ബദറിൽ പങ്കെടുത്ത 17 സ്വഹാബികളും മക്ക ഫത്ഹ് ദിവസം പ്രവാചകനെ അനുഗമിച്ച ഏതാനും സ്വഹാബികളും അക്കൂട്ടത്തിലുണ്ട്. പക്ഷേ ഉമറുല്ലാഹുവിൻ്റെ ചിന്ത ഹാഷിമിൻ്റെ മറവിൽ പതുങ്ങി നടന്ന ചെറുപ്പക്കാരനെ കുറിച്ച് തന്നെയായിരുന്നു. അല്പം കഴിഞ്ഞ് ഖലീഫ സഅദിനോട് ചോദിച്ചു, സഅദ്, ഹാഷിമിനോടൊപ്പമുള്ള ആ ചെറുപ്പക്കാരൻ ആരാണ്? അമീർ, അത് ഹാഷിമിൻ്റെ ഇളയ സഹോദരനാണത്രേ. അവന് പ്രായം തികഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നാം ഒരിക്കലും അവനെ മസ്ജിദ് നബിയിൽ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ അവനെ ചോദ്യം ചെയ്തോ? നമ്മൾ യാത്ര പുറപ്പെടാൻ സമയത്താണ് ഹാഷിമിനോടൊപ്പം അവൻ വന്നു ചേർന്നത്. ശരി, എന്നാൽ പുറപ്പെടുക. അള്ളാഹു നിങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്യട്ടെ. യുദ്ധ റിപ്പോർട്ടുകൾ നിരന്തരം അയച്ചുകൊണ്ടിരിക്കണം. നിങ്ങളോട് ആരെങ്കിലും ഏറ്റുമുട്ടാൻ വന്നാൽ അവരോട് നിങ്ങളും ഏറ്റുമുട്ടുക. സമാധാന കരാറുമായി സമീപിക്കുന്നവരോട് സമാധാനത്തിൽ വർത്തിക്കുക. സമാനം യുദ്ധത്തേക്കാൾ മഹത്തരമാണ്. സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കരുത്. ശത്രുക്കളെ ആദ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. പിന്നീട് നമ്മുടെ കാസിമിൻ്റെ ഘാതകനെ ആവശ്യപ്പെടുക. ശത്രുക്കൾ നിഷേധിക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് മുന്നേറുക. പൊതുഭൂരിപക്ഷത്തെ ഭയപ്പെടാതിരിക്കുക. പ്രാർത്ഥനയിൽ നിങ്ങളാരും ഒരിക്കലും അശ്രദ്ധ കാണിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു തീർച്ചയായും സ്വീകരിക്കുന്നതാണ്. ഫാറൂഖിൻ്റെ മനസ്സിൽ ഒരു സംശയം, അതും കൂടി സൈന്യാധിപനെ അറിയിക്കുന്നത് ഗുണകരമായിരിക്കുമെന്ന് തോന്നി. അദ്ദേഹം പറഞ്ഞു, സഅദ്, യാത്രയിൽ സഹയാത്രികരിൽ ആരെയെങ്കിലും പറ്റി വല്ല രഹസ്യ വിവരങ്ങളും കിട്ടിയേക്കും. അത് നിങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. പിന്നെ ഒരു കാര്യം, മുസന്ന ഷൈബാനി റളിയല്ലാഹു അൻഹു പുണ്യ റസൂലിൻ്റെ ഒരു മഹാനായ സുഹാബിയായിരുന്നു. ജിസർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു. അതുകാരണം അദ്ദേഹം ഷഹീദായി. താങ്കൾ ഷൈബാനിൽ ചെന്ന് ആദ്യമായി അദ്ദേഹത്തിൻ്റെ പുത്രൻ മുസന്നയെ കാണുക. എൻ്റെ അനുശോചനം അറിയിക്കുക. സഅദ് ഇബ്നു അബി വഖാസ് ഖലീഫയുടെ ഉപദേശ നിർദ്ദേശങ്ങളുമായി തൻ്റെ 30,000 വരുന്ന സൈന്യത്തെ സമീപിച്ചു. അവർ മുഴുവനും സന്തോഷത്തോടെ അള്ളാഹുവിൻ്റെ നീതി നടപ്പാക്കുന്നതിനു വേണ്ടി പുറപ്പെടുകയാണ്. സ്വമനസ്സാലെ യുദ്ധത്തിന് പോവാൻ തയ്യാറായതാണ്. രക്തസാക്ഷിത്വം വരിക്കാൻ സന്നദ്ധരും കൊതിയുള്ളവരുമാണവർ. ഖുറാഖയുടെ മകൾ ഭാഗം 4 അവസാനിച്ചു. തുടരും.